സ്നേഹവന്ദനങ്ങൾ പ്രിയരെ, വീണ്ടും ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ഒരു ദിവസം കൂടി, ഒരു അവസരം കൂടി ദൈവം നൽകിയല്ലോ. ഈ ദിവസങ്ങളിൽ നാം ആമോസ് പ്രവചനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അർത്ഥവത്തായ, വളരെ പ്രായോഗികമായ കാര്യങ്ങൾ, എത്ര ഉന്നതമായ ചിന്തകളാണ് ഈ വലിയ പഠിപ്പൊന്നുമില്ലാത്ത പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നും എന്നും ഇതൊരു യാഥാർത്ഥ്യമാണ്. നാം 6 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. 7-ാം അധ്യായത്തോടുകൂടി ആമോസ് പ്രവചനത്തിൻ്റെ 3-ാമത്തേതും അവസാനത്തേതുമായ പ്രധാന ഭാഗം ആരംഭിക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള ദർശനമാണ് ഒടുവിലത്തെ ഈ 3 അധ്യായങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണക്കാരനായ ഒരു നാട്ടിൻപുറത്തുകാരൻ ഉപദേശിയെ എങ്കിലും വളരെ ഉന്നതമായ കാര്യങ്ങളാണ് ആമോസ് കൈകാര്യം ചെയ്യുന്നത്. വളരെ ആശ്ചര്യജനകമായ ചില ദർശനങ്ങൾ ദൈവം ആമോസിന് നൽകുകയുണ്ടായി. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തേത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ, പുല്ല് 2-ാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിൻ്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച 2-ാമത്തെ പുല്ല് ആയിരുന്നു. പ്രവാചകൻ പറയുകയാണ്, യഹോവയായ കർത്താവ് തനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ, പുല്ല് 2-ാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. നമ്മുടെ ഈ പരിഭാഷയിൽ വിട്ടിലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും അവ സത്യത്തിൽ വെട്ടിക്കിളിയാണ്. അത് രാജാവിൻ്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച് 2-ാമത്തെ പുല്ല് ആയിരുന്നു. ആ നാളുകളിൽ അവിടെ 2 വിളവെടുക്കുമായിരുന്നു. ആദ്യത്തെ കൊയ്ത്ത് രാജാവിന് നികുതിയായി കൊടുക്കണമായിരുന്നു. വാസ്തവത്തിൽ ദശാംശം എന്ന പേരിൽ ജനങ്ങൾ കൊടുത്തത് 10-ൽ 1-ൽ കൂടുതലുണ്ടായിരുന്നു. നിലത്തിൽ നിന്നും ലഭിച്ചതിൻ്റെ 10-ൽ 3 അവർ നികുതിയായി കൊടുത്തിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. ആയതിൻ്റെ ഒരു ഉദാഹരണമാകുന്നു ഈ ഭാഗം. എന്തായിരുന്നാലും ഈ ദർശനത്തിൽ പ്രവാചകൻ കാണുന്നത് രാജാവിൻ്റെ ഭാഗം കൊടുത്തു കഴിഞ്ഞ് വെട്ടിക്കിളിയുടെ ഒരു കൂട്ടം വന്ന് ജനങ്ങളുടെ പങ്ക് തിന്നു തീർത്തു. യഥാർത്ഥത്തിൽ പണിയെടുത്തവർക്കൊന്നും ശേഷിപ്പിക്കാത്ത ദുസ്ഥിതി. ജനങ്ങളെ പിടിച്ചു കുലുക്കിയ ന്യായവിധി ഇതായിരുന്നു. ഇത് തീർച്ചയായും അവരെ ഉണർത്തിക്കാണും, സംശയമില്ല. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്നു തീർന്നപ്പോൾ ഞാൻ, യഹോവയായ കർത്താവേ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. ആമോസ് ദൈവത്തോട് പറയുന്നു, ഈ സാഹചര്യം ഞങ്ങളെ വളരെയധികം തളർത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും സാധിക്കുന്നില്ല. ഞങ്ങൾ വളരെ ചുരുങ്ങിയിരിക്കുന്നു. തങ്ങളോട് ക്ഷമിച്ച് തങ്ങളെ സഹായിക്കണം എന്ന് പ്രവാചകൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവം ഇസ്രായേലിനോട് ദീർഘക്ഷമ കാണിക്കുന്നത് ശ്രദ്ധിച്ചേ. 3-ാം വാക്യം: യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്തു. യഹോവ പറഞ്ഞു, ഞാനത് ചെയ്യില്ല. ഈ പറഞ്ഞതുപോലെ ഞാൻ നിന്നെ കുറച്ച് കളകയില്ല. അവൻ വിട്ടിലുകളെ നശിപ്പിച്ച് ദേശത്ത് നല്ല ഒരു വിളവ് നൽകി. നിങ്ങൾ ചിന്തിച്ചേക്കും, ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ട് ജനങ്ങൾ അവൻ്റെ അടുത്തേക്ക് വരുമെന്ന്. പക്ഷേ അവർ അങ്ങനെ വന്നില്ല. പ്രവാചകനുണ്ടായ അടുത്ത ദർശനം ഒന്ന് ശ്രദ്ധിച്ച്, 4-ാം വാക്യത്തിൽ: യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ, യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. അത് വലിയ ആഴിയെ വറ്റിച്ചു കളഞ്ഞിട്ട് യഹോവയുടെ ഓഹരിയെയും തിന്നുകളവാൻ ഭാവിച്ചു. ഇവിടെ തീ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വരൾച്ചയെ കുറിച്ചാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തീയും വരൾച്ചയും ഏതാണ്ട് ഒരുപോലെയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരൾച്ച വരുമ്പോൾ തീയും ഉണ്ടാകുമല്ലോ. ഉണക്ക് കാലത്ത് കാട്ടുതീ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊതുജനത്തിൻ്റെ അശ്രദ്ധ മൂലമാണ് കൂടുതലും തീ പടർന്നു പിടിക്കുന്നത്. മിക്കവാറും പുക വലിച്ചതിന് ശേഷം സിഗരറ്റ് കുറ്റിയോ ബീഡിക്കുറ്റിയോ എറിയുന്നതിൽ നിന്നും തീ ആരംഭിക്കുന്നു. ഇവിടെ നാശമുണ്ടാക്കിയത് അക്ഷരാർത്ഥത്തിൽ ഒരു തീയാണ്. ആമോസ് ആയത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. 5-ഉം 6-ഉം വാക്യങ്ങളിൽ: അപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കയില്ല എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്തു. സത്യത്തിൽ ദൈവം മഴ അയച്ച് തന്മൂലം തീ അണഞ്ഞു. അവരുടെ നിലവിളി ദൈവം വീണ്ടും കേട്ടു. ദൈവം അനുതപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവം മനസ്സലിവുള്ളവനാണ്. അവിടുന്ന് ശിക്ഷ നീട്ടിക്കൊണ്ടുപോകുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഭയാനകമായ ഒരു വസ്തുത എന്തെന്നാൽ ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നതിനാൽ നിത്യമായി നഷ്ടപ്പെടുന്നതാണ് ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വിപത്ത്. സ്നേഹവാനും കൃപാലുവും കരുണാസമ്പന്നനുമായ ദൈവത്തിനെതിരെയാണ് നാം പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കരം. അതെ സുഹൃത്തെ, ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിനെതിരെ പാപം ചെയ്യുക എന്നത് ഭയങ്കരവും ഭയാനകവുമാണ്. നമ്മെ സ്നേഹിക്കുന്നവർക്കെതിരെ തെറ്റ് ചെയ്യുന്നതാണ് ഭയങ്കരമില്ലേ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദൈവം നമ്മുടെ ജീവിതത്തിന് അതിരുകളും വരമ്പുകളും ഒക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ പിടിച്ചുകെട്ടായും അടിമത്തമായും കാണുന്നത് പക്വത കുറവ് കൊണ്ടാണ്, ബാലിശമായ ചിന്തയാണ്. കാഴ്ചയ്ക്ക് മനോഹരവും ആകർഷകവുമായ തീയ് കയ്യിലെടുക്കുവാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ നാം വിലക്കുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അപ്പോൾ അവൻ ചിന്തിക്കുകയാണെന്നിരിക്കട്ടെ, ശേ, ഇതെന്തൊരു ജീവിതമാണ്, ഒരു സ്വാതന്ത്ര്യവുമില്ല, നല്ല കാര്യങ്ങൾ പോലും ചെയ്യുവാൻ ഈ പ്രായമുള്ളവർ അനുവദിക്കുന്നില്ലല്ലോ, ഈ അടിമത്തം ഭയങ്കരമാണ്, ഇതൊക്കെ ആസ്വദിക്കേണ്ടതാണ്, ഇപ്പോഴല്ലേ സുഖിക്കാനൊക്കൂ. സ്നേഹിത, വിഷം കഴിച്ച് എന്തിന് ആത്മഹത്യ ചെയ്യണം? നിന്റെ മനോഹരമായ ജീവിതം എന്തിന് വിരൂപമാക്കണം? നിന്റെ കുടുംബം എന്തിന് നശിപ്പിക്കണം? ദൈവത്തെ ഭയപ്പെട്ട് ദൈവപൈതലായി ജീവിക്കുന്നു എങ്കിൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നീ നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഒരു വലിയ അനുഗ്രഹമാകും എന്ന ആ സത്യം മറന്നുപോകരുത്. ആരെയും ശിക്ഷിക്കുക എന്നതല്ല ദൈവത്തിൻ്റെ പണി, രക്ഷിക്കുക എന്നതാണ്. പക്ഷേ ശിക്ഷയ്ക്കുതകുന്ന പ്രവർത്തനങ്ങളെ ചെയ്യുന്ന മനുഷ്യനെ ശിക്ഷിക്കാതെ വിടുന്നത് ദൈവനീതി അല്ലല്ലോ. ഈ 7-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം മുഴുവനും പ്രവാചകൻ ദൈവത്തിന്റെ ശിക്ഷ, ദൈവത്തിന്റെ ജനത്തിന്മേൽ വരുന്നതിനെ വിവിധ ദർശനങ്ങളിലൂടെ കാണുകയാണ്. ഓരോന്നും കാണുമ്പോൾ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചും കൊണ്ട് പറയുന്നത്, ദൈവമേ, യാക്കോബിനെ ശിക്ഷിക്കരുതേ, അവന് ഇത് ഏൽക്കുവാനുള്ള ത്രാണിയില്ല. നോക്കണേ പ്രവാചകന്റെ കരുതൽ. നാം പലപ്പോഴും ചിന്തിക്കും പ്രവാചകന്മാർ കഠിനഹൃദയരാണ്, ക്രൂരന്മാരാകുന്നുവെന്ന്. എന്നാൽ ഓർക്കണം, ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല അവർ. ദൈവം നൽകിയ ദൂത് ജനത്തെ അറിയിക്കുകയായിരുന്നു പ്രവാചകൻ ചെയ്തത്. അവർ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. 7-ഉം 8-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ, കർത്താവ് കയ്യിൽ തൂക്കുകെട്ട പിടിച്ചുകൊണ്ട് തൂക്കുകെട്ട തൂക്കി ഉണ്ടാക്കിയ ഒരു മതിലിന്മേൽ നിന്നു. യഹോവ എന്നോട്, ആമോസേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകെട്ട ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകെട്ട പിടിക്കും, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവവചനമാകുന്ന ബൈബിളിൽ പല ഭാഗത്തും ഈ തൂക്കുകെട്ടയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നാം വായിക്കുന്നു. യിരെമ്യ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 38-ഉം 39-ഉം വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. അളവ് ചരട് എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തൂക്കുകെട്ട എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ദൈവവചനത്തിൽ തൂക്കുകെട്ടയുടെ ദർശനം ഉണ്ടായിട്ടുള്ളപ്പോഴെല്ലാം അതിൻ്റെ അർത്ഥം ദൈവം ന്യായവിധി വേണ്ടി ഒരുങ്ങുന്നു എന്നതാണ്. ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുന്നു. ദാനിയൽ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകൻ ബെൽസസർ രാജാവിനോട് പറഞ്ഞു, നിന്നെ ഒരു തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവം അളവിലോ തൂക്കത്തിലോ അളക്കുവാൻ ആരംഭിച്ചാൽ ഓർത്തുകൊള്ളണം, ജനം ദൈവത്തിൻ്റെ അളവോളം എത്തിയിട്ടില്ല എന്ന്. ന്യായം വിധിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന്. ആമോസ് ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നില്ല. അവന് മനസ്സിലായി ദൈവത്തിൻ്റെ ശിക്ഷ നീതിയായിട്ടുള്ളതാകുന്നു, ന്യായമായിട്ടുള്ളതാകുന്നു എന്ന്. ഈ ഭാഗത്ത് ഇസ്രായേലിനെ തൂക്കുകെട്ട് ഉപയോഗിച്ച് ഭംഗിയായി പണിത ഒരു മതിലിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നിലവാരം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ ജനങ്ങളെ പണിതിരിക്കുന്നത്. ആ നിലവാരത്തോട് സത്യസന്ധരായിരിക്കണമെന്ന് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷേ തൂക്കുകെട്ട പിടിച്ച് പരിശോധിച്ചപ്പോഴല്ലേ മനസ്സിലാകുന്നു അവർ ശരിക്കും വളഞ്ഞും പുളഞ്ഞുമാകുന്നു ഇരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ആദ്യമായിട്ടാണ് 8-ാം വാക്യത്തിൽ ദൈവം ഇസ്രായേലിനെ എൻ്റെ ജനമെന്ന് വിളിക്കുന്നത്. പ്രത്യേകം ഓർത്തോണം. ഇനി 9-ാം വാക്യം നോക്കിക്കേ, അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇസഹാക്കിന്റെ പൂജാഗിരികൾ പാഴും ഇസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യവുമായി തീരും. ഞാൻ യെരോബെയാം ഗ്രഹത്തോട് വാളുമായി എതിർത്തു നിൽക്കുമെന്ന് അരുളി ചെയ്തു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം പറയുകയാണ്, യെരോബെയാമിന് സമാധാനം ഉണ്ടാകില്ല, ദൈവത്തിന്റെ പ്രമാണം എന്തെന്നാൽ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, യഹോവ അരുളി ചെയ്യുന്നു എന്ന് യെശയ്യാപ്രവചനം 48 നാം വായിക്കുന്നല്ലോ. യൊരോബെയാമിന് സമാധാനം ഉണ്ടാകില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷിക്കുവാൻ സാധിക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്നാണല്ലോ വിശുദ്ധ പൗലോസ് അതിനെ വിളിച്ചിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കളുടെ സമാധാനവും സന്തോഷവും താൽക്കാലികമോ ശാശ്വതമോ? ഇന്നും വെറും നൈമിഷികമായ ഒരു സന്തോഷത്തിൽ മാത്രമാണ് താങ്കൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കൂ. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിച്ച്, പൂജാഗിരികൾ, വിശുദ്ധ മന്ദിരങ്ങൾ, ഗ്രഹം, മതപരവും രാഷ്ട്രീയപരവുമായ അഭിനയവും സ്വയനീതി എന്ന അഹങ്കാരവും തുടച്ചു നീക്കും. ദൈവത്തോടു കൂടിയല്ലാത്ത പ്രയത്നങ്ങളൊന്നും ശുഭമാകില്ല. ഈ ദർശനങ്ങൾക്കിടയിൽ ആമോസ് ഒരു ചെറിയ ചരിത്ര സംഭവം, അതെ, വളരെ വ്യക്തിപരമായ ഒരു അനുഭവം ഉൾക്കൊള്ളിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ മുഖവരിയിൽ ഞാൻ വളരെ വിശദമായി അത് സംസാരിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആ സംഭവം ഇവിടെ ഈ പശ്ചാത്തലത്തിൽ ഭംഗിയായി ചേരും. 10-ഉം 11-ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. എന്നാൽ ബേഥേലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ അടുക്കൽ ആളയച്ചു. ആമോസ് ഇസ്രായേൽ ഗ്രഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു, അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല. യൊരോബെയാം വാൾ കൊണ്ടു മരിക്കും, ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറയിച്ചു. താങ്കൾ 9-ാം വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, അമസ്യാവ് ഈ വാക്യങ്ങളിൽ പറയുന്നത് പച്ചക്കള്ളമാണ്. ഇന്ന് ആത്മികരെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ നടക്കുന്ന വളരെ പരിതാപകരമായൊരു അവസ്ഥയാണിത്. കള്ളം പറയുന്നത് മനുഷ്യന് ഒരു മടിയുമില്ല. ചിലർ നേരെ അങ്ങ് കള്ളം പറയത്തില്ല, പിന്നെ വളച്ച് കെട്ടി സംസാരിക്കും. എങ്ങോട്ടാ? ഓ, ഇവിടം വരെ. കേട്ടിട്ടില്ലേ ഇങ്ങനത്തെ കള്ളം? കള്ളം പറയുന്നവരെല്ലാം പിശാചിന്റെ മക്കൾ എന്ന കാര്യം വിസ്മരിക്കേണ്ട. നമ്മുടെ അപ്പച്ചനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാനല്ലേ? പറഞ്ഞു പറഞ്ഞു, പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൂ. അമസ്യാവ് ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്ന കാളക്കുട്ടിയുടെ പുരോഹിതനായിരുന്നു. അവൻ എങ്ങനത്തവനായിരിക്കും എന്ന് താങ്കൾക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അവനൊരു കടമെടുത്ത ഉപദേശിയായിരുന്നു. രാജാവ് കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്നതാണ് അവൻ പറഞ്ഞിരുന്നത്. എങ്ങനുണ്ട്? ഞാൻ ചിന്തിക്കുന്നത് അവനൊരു സംസ്കാര സമ്പന്നനും വാഗ്മിയും ആയിരുന്നിരിക്കണം. ഇവൻ കൈമണി അടിക്കുവാൻ ബിരുദനായിരുന്നിരിക്കണം. ഇവന്റെ പ്രസംഗം കേട്ടിരിക്കാൻ തീർച്ചയായും നല്ല രസമായിരിക്കും. അവന് ആ കഴിവുണ്ടായിരുന്നു. പല പ്രകാരത്തിലും അവൻ ആകർഷണം ഉള്ളവനായിരുന്നു. എത്ര പെട്ടെന്നായിരുന്നു അവൻ മറ്റുള്ളവരെ തന്റെ അടുത്തേക്ക് അടുപ്പിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അമസ്യാവ് ചെന്ന് രാജാവിനോട് ആമോസിനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു. കണക്ക് കൂട്ടി കള്ളം പറഞ്ഞു എന്ന് ചുരുക്കം. യൊരോബെയാം വാൾ കൊണ്ട് കൊല്ലപ്പെടുമെന്ന് ആമോസ് പറഞ്ഞില്ല. യൊരോബെയാം അങ്ങനൊട്ടു മരിച്ചുമില്ല. ആമോസ് പറഞ്ഞത് ഞാൻ യൊരോബെയാം ഗ്രഹത്തോട് വാളുമായി എതിർത്തു നിൽക്കും എന്നാണ്. അതിന്റെ അർത്ഥം യുദ്ധമുണ്ടാകുമെന്നാണ്. അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്തല്ലോ. അശൂര്യർ വന്ന് ഇസ്രായേലിനെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി എന്നതാണ് പരമാർത്ഥം. 12-ഉം 13-ഉം വാക്യങ്ങൾ നോക്കിക്കേ. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചു കൊള്ളുക. ബേഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അമസ്യാവ് ആമോസിന്റെ അടുത്ത് വന്ന് അവനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ആമോസിനെ അമസ്യാവ് സംബോധന ചെയ്യുന്നത് ഒന്നും അറിഞ്ഞുകൂടാത്തവനെ എന്നാണ്. ഈ വിദ്വാൻ അല്ലെങ്കിൽ അറിവൊരുപാട് ഉള്ളവൻ, അതായത് അമസ്യാവ്, അവൻ എഴുതിയ പുസ്തകങ്ങൾ എവിടെയാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഏതായാലും ആമോസ് എഴുതിയ ഒരു പുസ്തകം കഴിഞ്ഞ 2500 വർഷങ്ങളിൽ കൂടുതലായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അമസ്യാവ് എഴുതിയതൊന്നും കാണുന്നില്ല. അമസ്യാവ് ആമോസിനെ സംസ്കാരശൂന്യനായ നാട്ടിൻപുറത്തുകാരൻ എന്ന് വിളിക്കുകയും രാജാവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ സംസാരിക്കുവാൻ കൊള്ളാത്തവനെന്ന് കുത്തി സംസാരിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ മയമുള്ള വാക്കുകളാണ് കേൾക്കേണ്ടത്, ആരെയും മുറിപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എത്ര നല്ല ഒരു കഥാപാത്രമാണ് അമസ്യാവില്ലേ? എങ്ങനെങ്കിലുമൊക്കെ ഉരുണ്ട് കളിച്ച് ജീവിക്കുകയാണ്. ഏതായാലും ജീവിക്കുവാൻ പഠിച്ചവൻ തന്നെയാണ്. അവൻ പറയുക, എടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. വേറെ വിധത്തിൽ പറഞ്ഞാൽ, എടോ ഓടടാ, നീ ഓടടാ ഇവിടെ നിന്നും, പോയി വേറെ വല്ല പണിയും നോക്ക്. ഞങ്ങൾക്ക് നിന്നെ ഇവിടെ ഒട്ടും ആവശ്യമില്ല. പൊക്കോ പൊക്കോ, നീ എവിടാ പ്രസംഗിക്കുന്നതെന്ന് അറിയാമോ? രാജാവിന്റെ വിശുദ്ധ മന്ദിരത്തിലാണ് നീ പ്രസംഗിക്കുന്നത്. പക്ഷെ അതിനുള്ള കഴിവൊന്നും നിനക്കില്ല. ഇവിടുത്തെ പ്രസംഗപീഠത്തെ നിൽക്കുവാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. വെറുതെ വാചകമടിച്ച് സമയം കളയാതെ ഓടടാ. വലിയ പഠിത്തമൊന്നും ഇല്ലാത്ത നാടൻ ഉപദേശി ആയിരുന്നെങ്കിലും ആമോസ് ഒന്നുകൊണ്ടും അത്ര പേടിച്ചോടുന്നവനായിരുന്നില്ല. ഇന്നും ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആവശ്യം. ആമോസ് വളരെ കഴിവുകളുള്ള ഒരു പ്രസംഗകനായിരുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ ദൈവത്തിൻ്റെ ഒരു ഉന്നതനായ പ്രസംഗകനായിരുന്നു. അവനെ ശ്രദ്ധിച്ചപ്പോൾ മനുഷ്യർ മനസ്സിലാക്കി അവർക്ക് ദൈവത്തിൻ്റെ ദൂതാണ് ലഭിക്കുന്നതെന്ന്. വായിൽ വരുന്നത് പറഞ്ഞ് അവൻ പോകുകയല്ലായിരുന്നു, ദൈവത്തിൻ്റെ ദൂത് നൽകുന്ന പ്രസംഗകൻ. ജനങ്ങൾക്ക് എപ്പോഴും ആശ്വാസമാകുന്നു ഇങ്ങനെയുള്ളവർ. ഇന്ന് അങ്ങനെയുള്ളവരെ നമുക്ക് വളരെ ആവശ്യമാണ്. സുഹൃത്തെ, താങ്കൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ദൂതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും പരിശോധിക്കുകയും വേണം. 14-ഉം 15-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാനൊന്ന് വായിക്കാം. 14-ഉം 15-ഉം വാക്യങ്ങൾ. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു, നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്നുത്തരം പറഞ്ഞു. ആമോസ് അമസ്യാവോട് പറഞ്ഞ മറുപടിയാണ് നാം വായിച്ചത്. ശരിയായ വിധത്തിലുള്ള ആമോസിന്റെ മറുപടി വെളിവാക്കുന്നത് അവന്റെ പരിപാകതയാണ്. സൗമ്യനായ ആമോസ്, വലിയ ഒരു പ്രവാചകനെ പോലൊന്നും അഭിനയിച്ച ആമോസ് അമസ്യാവോട് കഠിന വാക്കുകളൊന്നും പറയുന്നില്ല. അവനൊരു മതഭ്രാന്തൻ ഒന്നും ആയിരുന്നില്ല. അവൻ പറഞ്ഞു, ശരിയാണ്, ഞാനൊരു പ്രവാചകനൊന്നുമല്ല, അതെനിക്കറിയുകയും ചെയ്യാം. ഞാൻ പ്രവാചകൻ എന്ന് എപ്പോഴെങ്കിലും അവകാശപ്പെട്ടോ? നീ പഠിച്ച സെമിനാരികളിലൊന്നും ഞാൻ പോയിട്ട് പോലുമില്ല. ഞാൻ ഒരു പ്രവാചകന്റെ മകൻ പോലുമല്ല, ഞാൻ വെറുമൊരു ഇടയനായിരുന്നു. അതെ, കാട്ടത്തിപ്പഴം പെറുക്കി നടന്ന നാട്ടുകാരൻ. ആ സമയത്ത് ദൈവം എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു പ്രവചിക്കുവാൻ. ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവം എന്നെ ഇവിടെ ആക്കിയത് കൊണ്ട് മാത്രമാണ്. ഇപ്രകാരത്തിലുള്ള ഒരു ഉറപ്പ് ലഭിച്ചവൻ എന്തു വന്നാലും കുലുങ്ങില്ല എന്നോർക്കണം. ദൈവം വിളിച്ചു എന്നുറപ്പുള്ളവനെ വെറുതെ ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല. അവൻ വിജയിക്കും. അവനെ തോൽപ്പിക്കുവാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ഒരുവൻ ദൈവവേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് ആയതിനായി ദൈവം അവനെ വിളിക്കുന്നു എന്ന ഉറപ്പ് അത്യാവശ്യമായും ഉണ്ടായിരിക്കണം. അവന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവൻ അതിന് ഇറങ്ങരുത്. അത് അവനും മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും വേറെ ചെയ്യാമെങ്കിൽ സുവിശേഷ വേലയ്ക്ക് പോകരുത് എന്ന്. ഈ അഭിപ്രായത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഞങ്ങളിൽ പലർക്കും വേറെ വല്ലതുമൊക്കെ ചെയ്യുവാനുള്ള കഴിവുണ്ട്. ആ വഴിക്ക് വേണമെങ്കിൽ പോവുകയും ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യം ദൈവം നിന്നെ വിളിച്ചോ എന്നതാണ്. വിളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. ചെയ്താലൊട്ട് ഫലിക്കത്തുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹിതത്തിൽ നിന്നും മാറിപ്പോകുന്ന ഒരു കാര്യവും നിന്റെ വഴിയിൽ വരരുത്. പൂർണ്ണമായി സമർപ്പിക്കുക. പലരും ജീവിത സായാഹ്നത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതുവരെ പാഴാക്കിയ വിലപ്പെട്ട ആയുസിനെ ഓർത്ത് പശ്ചാത്തപിക്കുവാൻ ആരംഭിച്ചു. ഈ വാക്യത്തിൽ അമസ്യാവിന് ആമോസ് വ്യക്തിപരമായ ഒരു പ്രവചനം നൽകുന്നു. അതല്പം കൂടി ഒരു കട്ടി കൂടിയ മരുന്നായിരുന്നു. ദൈവവചനം ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഈ മൂർച്ചയുള്ള വാളുകൊണ്ട് മുറിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ? അതെ, പലർക്കും ദൈവവചനം വളരെ മയപ്പെടുത്തി മാത്രം കേൾക്കാനാണ് ഇഷ്ടം. ദൈവം സ്നേഹമാണ്, ദൈവം കരുണാസമ്പന്നനാണ്, ദൈവം നിങ്ങളുടെ തലവേദന മാറ്റും. ഇതൊക്കെ സത്യമാകട്ടോ, ഇതൊക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന കാര്യം മറന്നുപോകരുത്. നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ്. പ്രിയ സുഹൃത്തെ, ആമോസിനെ ശ്രദ്ധിച്ചേ. അവൻ ബ്രദർ അമസ്യാവോട് സംസാരിക്കുന്നു. 16-ഉം 17-ഉം വാക്യങ്ങൾ. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക, ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുത്, ഇസഹാഗ്രഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയാകും, നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും, നിന്റെ ദേശം അളവുനൂൽ കൊണ്ട് വിഭജിക്കപ്പെടും, നീയോ ഒരു അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും, ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഭയങ്കരമല്ലേ? ആമോസ് പറയും, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമോസ് പറയുന്നു, അവൻ അമസ്യാവോട് പറയുവാൻ ദൈവത്തിന്റെ വചനമുണ്ടെന്ന്. വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു പ്രവചനമാകുന്നു ഇത്. വളരെ ശക്തമായ പ്രവചനം തന്നെ. പക്ഷേ അതിലും ഭയങ്കരം സത്യമായി നടക്കുവാൻ പോകുന്ന പ്രവചനമായിരുന്നു അത്. അശൂര്യർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അവർ അവിടെയുള്ള സ്ത്രീകളെ വേശ്യകളാക്കി, പുത്രന്മാരെയും പുത്രിമാരെയും കൊന്നുകളഞ്ഞു, ശേഷിച്ചവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. സ്വർണ്ണ കാളക്കുട്ടിയുടെ പുരോഹിതനായിരുന്ന അമസ്യാവിനെ അശൂര്യർ അടിമയായി പിടിച്ചുകൊണ്ടുപോയി. അവൻ്റെ മരണശയ്യയിൽ അവൻ തീർച്ചയായും പറഞ്ഞു കാണും, ഞാൻ എൻ്റെ രാജാവിനെ സേവിച്ചതുപോലെ എൻ്റെ ദൈവത്തെ സേവിച്ചിരുന്നെങ്കിലെന്ന്. ദൈവത്തിൻ്റെ ദൂത് അറിയാമായിരുന്നിട്ടും അത് പറയാതിരുന്നാൽ ഉണ്ടാകുവാൻ പോകുന്ന ശിക്ഷ ഭയങ്കരമായിരിക്കും കേട്ടോ. ശരിയായി ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാത്തവരെക്കാൾ വലിയ വഞ്ചകന്മാർ ഭൂമിയിൽ കാണില്ല. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഇന്നത്തെ അവസ്ഥ ആമോസിനെ പോലെയോ അമസ്യാവിനെ പോലെയോ? ഭക്തരായ ആളുകളെ ആക്ഷേപിക്കുന്നത് ഇന്ന് പലയിടത്തും ഒരു ഭാഷൻ പോലെയാകുന്നു. വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്വഭാവമാകുന്നു ഇത്. ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ തെറ്റുകാർ ആയെന്ന് കണ്ട് എല്ലാവരും അങ്ങനെ ആയിത്തീരണമെന്നില്ല. എല്ലാവരെയും അങ്ങനെ മുദ്രയടിക്കുവാൻ പാടില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി, അതെ, അമസ്യാവെ പോലെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഏത് വേഷവും കെട്ടുവാൻ തയ്യാറായിട്ടുള്ളവർ, അങ്ങനെയുള്ള മനുഷ്യർ വലിയ അപകടകാരികളാകുന്നു. രാജാവിനെ പ്രീതിപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിന്റെ ഇടയിൽ അമസ്യാവ് സ്വന്തം കുടുംബവും ജീവിതവും നശിപ്പിച്ചു. സുഹൃത്തെ, വളരെ ശ്രദ്ധിക്കണേ. ദൈവം താങ്കളെയും എന്നെയും ആക്കിയിരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ചുള്ള ഒരു ജീവിതം പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറെ ഒരു ജീവിതവുമില്ല. ഇന്ന് താങ്കളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥന.